പ്രിയ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില കൂട്ടായ്മകളിൽ എപ്പഫ്രാദിസോസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് സംസാരിക്കാനായിട്ട് ഇടയായി. അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഞാൻ അല്പം കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊളോസ്യൻസ് ചാപ്റ്റർ 4, കൊളോസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. കൊളോസ്യൻസ് ചാപ്റ്റർ 4:12-13. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലുവോദിക്യക്കാർക്കും ഹീരപ്പണിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി.
ശ്രദ്ധിക്കണേ, എപ്പഫ്രാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുക, പ്രയർ വാരിയർ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ നാളുകളിൽ കേൾക്കാറുള്ള ഒരു കാര്യമാണ് പ്രയർ വാരിയേഴ്സ്, പ്രാർത്ഥനാ പോരാളികൾ. കേട്ടുണ്ടോ അങ്ങനെ ചിലരെ കുറിച്ച് പറയും, ഒരു പ്രയർ വാരിയറാണ്. അതുപോലെ തന്നെ പ്രയർ ടവേഴ്സ്, പ്രയറുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന്റെ ഒത്തിരി സ്ഥലങ്ങളിൽ 24 hours ചെയിൻ പ്രയർ നമുക്കുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ലോകമെമ്പാടും ആൾക്കാർക്കൊരു കാര്യം മനസ്സിലായി, പ്രാർത്ഥന മുഖാന്തരമല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു എംഫസിസ് ഇന്ന് ലോകത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലതാ ആ ഒരു കാര്യം. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നാം പറയുന്നൊരു കാര്യം ഇതാണ്, ദൈവമേ അവിടെ നിന്നാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവിടെ നിന്നാണ് എല്ലാം പ്രവർത്തിക്കുന്നത്, അവിടെ നിന്ന് പ്രവർത്തിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള നമ്മുടെ ആശ്രയമാ പ്രാർത്ഥന, നമ്മുടെ ആശ്രയമാ. പക്ഷേ നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ശരിക്കും നോക്കുകയാണെങ്കിൽ പൗലോസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു 90% കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ലിസ്റ്റ് എഴുതി വെക്കുമായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പൗലോസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. മേ ബി ഒരു 5-10% പൗലോസ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ 90%. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പൗലോസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ 90% കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അതിന്റെ അകത്ത് പൗലോസ് പറഞ്ഞൊരു 5 മുതൽ 10% വരെയുള്ള പൗലോസ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ 90% പ്രാർത്ഥനകളിലും നിറഞ്ഞു നിൽക്കുന്നത്. കാരണം വളരെ ചുരുക്കമായിട്ടാണ് പൗലോസിന്റെ പ്രാർത്ഥനകളിൽ നമ്മൾ പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളുള്ളത്. തന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാതുള്ള. അല്ലെങ്കിൽ രോഗിയായി കിടന്ന തന്റെ കൂട്ടു സഹോദരന് വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വളരെ ചുരുക്കമാണ്. കൂടുതൽ കാര്യങ്ങളും പൗലോസ് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഈ പ്രാർത്ഥനാ പോരാളികളെല്ലാം ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ സഭ എത്രമാത്രം ഗ്ലോറിയസ് ആകുമായിരുന്നു. ഇത് ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുക, ഞാൻ എപ്പഫ്രാസിനെ കുറിച്ച് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുക, വളരെ ചുരുക്കം വാക്യങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ലേബറിംഗ് ഏർണസ്റ്റ്ലി ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ അധ്വാനിക്കുന്നു. അതിന്റെ അർത്ഥം പ്രാർത്ഥന ചില സമയങ്ങളിൽ അധ്വാനമാണ്, ചില സമയത്ത് പ്രാർത്ഥന ഒരു കമ്മ്യൂണിന ദൈവത്തോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നൊക്കെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, അവൻ പ്രാർത്ഥനയിൽ അധ്വാനിക്കുന്നു. ചില സമയങ്ങളിൽ എപ്പഫ്രാസ് വളരെ ശക്തമായി പ്രാർത്ഥിക്കുക. അതിന്റെ മോഡൽ നമുക്ക് യേശു, പ്രാർത്ഥനയുടെ അധ്വാനത്തിന്റെ മോഡല്, ഗെത്സെമനിലെ പ്രാർത്ഥന, അവന്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി, കാരണം അത്രമാത്രം ഭാരത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ചില സമയങ്ങളിൽ പ്രാർത്ഥന ഒരു അധ്വാനവും കൂടിയാണ്. ഇവിടെ എന്താ, ഇവിടെ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെ എന്റെ 13-ാം വാക്യത്തില് നിങ്ങൾക്കും, അതായത് കൊളോസിയുള്ള സഭയ്ക്കും ലവദുക്യക്കാർക്കും, തൊട്ടടുത്ത സഭ ലവദുക്യ സഭ, അടുത്തത് ഹീരപ്പോലിക്കാർക്കും വേണ്ടിയിട്ട് ഹീരപ്പോലിസ്, ഈ മൂന്ന് സഭകൾക്കും വേണ്ടിയിട്ട് എന്താണ് അവൻ വളരെ പ്രയാസപ്പെടുന്നു. ഹി ഹാസ് എ കൺസേൺ. നമുക്ക് നിങ്ങൾക്കറിയാവോ, ഒരു സഭയെ കുറിച്ച് തന്നെ കൺസേൺ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സഭയിലുള്ള എല്ലാവരെയും കുറിച്ചും കൺസേൺ ഉണ്ടായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഡിഫിക്കൽട്ട് ജോബ്. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇവിടെ പൗലോസ് സാക്ഷ്യം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഞാനിങ്ങനെ വിചാരിക്കുക, പൗലോസും കൂടെ ഒരുമിച്ച് ഒരു കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പഫ്രാസ് അങ്ങ് ഭാരപ്പെടുക, പിതാവേ കൊളോസോസിലുള്ള സഭയിലെ ഓരോ ദൈവമക്കളും അവരോരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരാകണം, ദൈവഹിതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരായിരിക്കണം. എപ്പഫ്രാസ് കരയുക, നിലവിളിക്കുക, എനിക്ക് വന്ന് വീണ്ടും അദ്ദേഹം ഒറ്റയ്ക്കും അപ്പുറത്തെ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചും കാണും. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര ശക്തമായിട്ട് ഇക്കാര്യം എഴുതിയത്. അപ്പുറത്തെ മുറിയിൽ ഇരിക്കുമ്പോഴും എപ്പഫ്രാസിന്റെ പ്രാർത്ഥന ഏതാ, കർത്താവ് ഈ സഭയിലുള്ള ഓരോരുത്തരും പറഞ്ഞത് ആത്മീയമായ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും ദൈവത്തിന്റെ സന്നിധിയിലുള്ള സ്റ്റാൻഡേർഡ് എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിലേ പ്രാർത്ഥനയിൽ അധ്വാനിക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയുടെ ലെവല് മാറുന്ന എങ്ങനെ അറിയാമോ, ദൈവത്തെ നാം എത്ര അറിയുന്നു, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നാം എത്ര അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധി എത്ര അറിയുന്നു, അതനുസരിച്ചാ നമ്മുടെ പ്രാർത്ഥന വ്യത്യാസപ്പെടുന്നത്. നമ്മുടെ പ്രാർത്ഥന ശാലമായി പോകുന്നതിന്റെ കാര്യം അത്ര നമ്മൾ ഇത് അറിയുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. പക്ഷെ അത് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയിലുള്ളെങ്കിൽ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്തെന്നറിയാമോ, ദൈവം രോഗം സൗഖ്യമാക്കുന്നവന, അത്രയുള്ളൂ പരിജ്ഞാനം. നമ്മുടെ ഭൗതികമായ കടഭാരങ്ങളൊക്കെ അതിനെക്കുറിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ അത് കുഴപ്പം തെറ്റല്ല കേട്ടോ. പ്രാർത്ഥിക്കണം, ആ കാര്യവും പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. കാരണം കടഭാരത്തിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിൽ ആത്മീയമായിട്ട് പൊങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അത് പ്രാർത്ഥിക്കണം. പക്ഷേ അത് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം അത്രയുള്ളൂ. അതിന്റെ അപ്പുറത്ത് നാം ദൈവത്തെ കാണണം. രണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ സഭ എപ്രകാരമാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു വെളിപ്പാടുണ്ടായിരിക്കണം. എപ്രകാരമാണ് വെളിപ്പാട്? ഇവിടെ ഇദ്ദേഹം വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുക, മൂന്ന് സഭകൾക്ക് വേണ്ടിയിട്ട്. അമേസിംഗ്. ഇതൊക്കെ നമുക്ക് എന്നാ പറഞ്ഞത്, എന്നാ പ്രസംഗിക്കാനും കേൾക്കാനും ഒക്കെ, അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് തിങ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം നമ്മുടെ ഹൃദയം വിശാലമായെങ്കിലേ, അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിലേ നമുക്ക് അതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. സ്വരങ്ങളെ ഞാൻ പറയാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കൂട്ടായ്മയിലുള്ള ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയാണോ നമ്മള് അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? വ്യത്യാസമുണ്ടല്ലേ. എന്താ വ്യത്യാസം? അപ്പുറത്തെ വേറെ ചർച്ചയിലെ ഒരാൾക്ക് ഒരു അസുഖമാണെന്ന് നമ്മൾ അറിഞ്ഞു, ഒരാൾക്ക് എന്നാ പറഞ്ഞു ടി ബി ആണ് നമ്മൾ അറിഞ്ഞു. പക്ഷെ നമ്മുടെ ചർച്ചയിലുള്ള ഒരാൾക്ക് ആ ടി ബി ആണെന്ന് അറിയുന്ന പോലുള്ള ബേർഡനോട് കൂടി നമ്മൾ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇല്ല. കാരണം എന്താ? കാരണം നമ്മുടെ ഹൃദയം അത്രമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ചർച്ചയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്? നമുക്കൊരു ഹൃദയമുണ്ട്. പക്ഷേ എപ്പഫ്രാസിന്റെ ഹൃദയം അതിന്റെ അപ്പുറത്ത് വിശാലമാണ്. പുള്ളി ആ കൊളോസോസിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ലവോദിക്യ സഭയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കാരണം എന്താ? അദ്ദേഹത്തിന്റെ ഹൃദയത്തില് അവിടെയുള്ള ആൾക്കാരുമുണ്ട്. അപ്പുറത്ത് ഹീലപ്പോലിക്കാർക്കും വേണ്ടിയിട്ട് ആ സഭയിലുള്ള ആൾക്കാരും ഈ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ ലെവല് മാറുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആ വ്യത്യാസം എത്രത്തോളം വരുന്നുള്ള അർത്ഥത്തിലാണ്. എത്ര പേര് നമ്മുടെ ഹൃദയത്തിലുണ്ട്, എത്ര പേരോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്, അത്രയും പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അഞ്ചു പേർക്ക് വേണ്ടിയുള്ള കൺസേൺ നമുക്കുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഫാസ്റ്റ് ഫോർവേഡ് അടിക്കും. കർത്താവേ അവരെ തൊടണം, ഇവരെ തൊടണം, അതിന്റെ അപ്പുറത്തെ തോമാച്ചായനെ തൊടണം, മാത്തച്ചായനെ തൊടണം, എന്ത് ചെയ്യും, ശാന്തമാമയെ തൊടണം. നമ്മൾ വിട്ടിട്ട് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോവുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇടയ്ക്കൊരു പോസ് വരും. ആരെന്നറിയോ, നമുക്ക് സ്നേഹമുള്ള ഒരാളുടെ കാര്യം വരുമ്പം നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് പിന്നെ രാഞ്ഞ പിടിയെ കർത്താവെ തൊട്ടേ മതിയാവുള്ളു, കർത്താവെ നീ വിടുവിച്ചേ മതിയാവുള്ളു കർത്താവെ. അപ്പൊ അത് കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞോണം എനിക്ക് ആരോടെ സ്നേഹമുള്ളു, തോമാച്ചായനോട് ശാന്തം മാമയോട് ഒന്നും അത്ര വലിയ ഇതൊന്നും ഇല്ല, അതൊക്കെ ഫാസ്റ്റ് ഫോർവേഡാ. പിന്നെ ആരാ ഉള്ളേ? ആ വ്യക്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയാമോ, നമ്മുടെ ഹൃദയത്തില് ആ വ്യക്തിയേ ഉള്ളൂ.
നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ഹൃദയത്തെ വിശാലമാക്കണമേ, കുറെ പേരെയും കൂടെ ഒന്ന് ഉൾക്കൊള്ളാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണമേ. എങ്ങനെ ഹൃദയം വിശാലമാകുന്നറിയോ? എങ്ങനെ? ദൈവത്തിന്റെ ഹൃദയം അറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം വിശാലമാകുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിൽ അവരുടെ ദൈവത്തിന് മറ്റുള്ളവരോടുള്ള കൺസേൺ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം കുറേയും കൂടെ വിശാലമാകുന്നത്. ഓക്കെ, അതിന് നമുക്ക് വിടാം. ഇവിടെ ഇദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ പ്രധാനപ്പെട്ട കാര്യം എന്താ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? ഒന്ന്, നിങ്ങൾ തികഞ്ഞവരും. യു സ്റ്റാൻഡ് പെർഫെക്റ്റ്, യു സ്റ്റാൻഡ് മച്യുർ, യു സ്റ്റാൻഡ് കംപ്ലീറ്റ് എന്നൊക്കെ വാക്കൊക്കെയാ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾ തികഞ്ഞവരായി തീരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പഫ്രാസിന്റെ പ്രാർത്ഥന, കൊളോസ്യ സഭയിലുള്ള വിശുദ്ധന്മാര്, ലവോദിക്കയിലുള്ളവര്, ഹൈരപ്പോലിക്കാര്, ഇവരെന്ത് ചെയ്യണമെന്നാ പറഞ്ഞ്? ഇവരെന്ത് ചെയ്യണം? തികഞ്ഞവരായി മാറണം, അല്ലെങ്കിൽ ആത്മീയ പക്വത പ്രാപിക്കുന്നവരായി മാറണം. ഞാനത് നിർത്തിയിട്ട് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയെന്നറിയോ? താൻ തന്നെ തന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിന് ബേഡൻ ഉണ്ടായത്. മറ്റുള്ളവരെ ആദ്യം ഒന്ന് വിട്ടേ, നമുക്ക് നമ്മുടെ കാര്യം എടുക്കാം. എന്റെ ഏത് കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കുന്നത്? എന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, എന്റെ ഒരു രോഗത്തിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കും. പക്ഷേ എന്റെ ആത്മീക വളർച്ചയ്ക്ക്, കർത്താവെ എനിക്കൊരു ശൈശവാവസ്ഥയിൽ ഇരുന്നാ പോരാ, എനിക്ക് ആത്മീയ വളർച്ച പ്രാപിക്കണം, ആത്മീയ പക്വതയിലേക്ക് വളരണം എന്നുള്ള ഒരു വലിയ ഭാരം നമ്മുടെ ഉള്ളിൽ കത്തണം. കാലം വെച്ച് നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പോലീസ് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയാമോ? നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ആത്മീയമായിട്ടുള്ള നമ്മുടെ വളർച്ച വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒന്ന്, സൗരങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ എന്നെ ആത്മീയ പക്വതയിലേക്ക് എന്നെ വളർത്തണമേ. എന്ത് ആത്മീയ പക്വത എന്ന് പറഞ്ഞ എന്താ? എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം ജസ്റ്റ് ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യം, 4:12, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർദ്ധനയ്ക്കുമാകുന്നു. സ്വരങ്ങൾ വീട്ടിച്ചിട്ട് നിങ്ങൾ നിന്ന് ഡിവൈഡ് ചെയ്ത് വായിക്കണം. ഇപ്പം വായിക്കേണ്ട, ഒത്തിരി സമയം എടുക്കും, ഇത്തിരി സമയം എടുത്തു വേണം അത് വായിക്കാനായിട്ട്. അതൊന്ന് നിങ്ങൾ ഓരോ വേർഡും ഒന്ന് ചിന്തിക്കണം. ഇവിടെ പറയുകയാണ്, ദ നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം? വളരണം. എന്നിട്ട് പറയാണ്, ടു എ മച്യുർ മാൻ, ടു ദ മെഷർ ഓഫ് സ്റ്റേച്ചർ വിച്ച് ബിലോങ്സ് ടു ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നെങ്കിലേ ദൈവപുത്രന്റെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് വളരാൻ പറ്റുള്ളൂ. അതാണ് മച്യൂരിറ്റി. എന്താ ആത്മീയ പക്വത? എന്താ ആത്മീയമായ പൂർത്തീകരണം? അത് ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡാണ് ആത്മീയ വളർച്ചയുടെ സ്റ്റാൻഡേർഡ്. ഒരു മനുഷ്യൻ എത്രത്തോളം ആത്മീയമായിട്ട് വളരാം? എഴുതിയിരിക്കണം, അഭ്യാസം തികഞ്ഞവൻ ഗുരുവിനെ പോലെയാകുമെന്ന് ഒരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ട് ലേഖന സുവിശേഷത്തിന്റെ. അഭ്യാസം തികഞ്ഞവൻ ഗുരുവിനെ പോലെയാകും. അപ്പൊ ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യന് മതി. അപ്പോൾ എന്താ വളർച്ച? എന്താ വളർച്ച? യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത്. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം പക്വതയിലേക്ക് വളർന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആരംഭിക്കേണ്ട എവിടാന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലേക്ക്, ആ ദിവ്യ സ്വഭാവത്തിലേക്ക് വളരാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തുവിനെ അറിയാതെ എങ്ങനെ അതിലേക്ക് വളരുന്നേ?
അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാ. ഇനി ഇതിനു വേണ്ടിയിട്ട് ആ സഭയെ നമ്മൾ എഴുതിയിരിക്കുന്നത് അവൻ ചെയ്ത അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഈ അഞ്ചു വിധത്തിലുള്ള ഓഫീസ് ദൈവം വെച്ചിരിക്കുന്നത് ഈ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാന സഭയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ദൈവവചന ശുശ്രൂഷകളിലൂടെ നിങ്ങൾക്ക് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയാമോ? അതൊന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് ധ്യാനിച്ച്, ഇംഗ്ലീഷ് ഒരു ബ്യൂട്ടിഫുൾ വാക്കുണ്ട്, ഇന്റേർണലൈസ് ചെയ്യുക എന്ന് പറയും. ഇന്റേർണലൈസ് ചെയ്യുക, അകത്തത് ഉൾക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമായിട്ട് കിട്ടും. എന്താണ്? ഇതാ യേശു ക്രിസ്തു. ഇതാ ഇനി എങ്ങനെ യേശു വളർന്നത്, അതുകൂടെ വായിക്കാണ്. കുറച്ചുകൂടെ ക്ലിയർ ആണ്. ലൂക്കോസിന്റെ സുവിശേഷത്തില് എങ്ങനെയാണ് യേശു വളർന്നതെന്ന് നമ്മളൊരു വാക്യത്തിൽ നോക്കി കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2:52 Luke 2:52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു.
ജീസസ് കെപ്റ്റ് ഇൻക്രീസിംഗ് ഇൻ വിസ്ഡം ആൻഡ് സ്റ്റേച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മെൻ.
യേശുവിന്റെ വളർച്ചയെക്കുറിച്ച് പറയാം. യേശു എങ്ങനെയാ വളർന്നേ? ഒന്നാമത് എഴുതിയിരിക്കുകയാണ്, യേശു ജ്ഞാനത്തിൽ വളർന്നു. അവന്റെ ജ്ഞാനം കേട്ടവർക്ക് ആശ്ചര്യം തോന്നി. 12 ദൈവാലയത്തിലിരുന്ന് യേശു മറ്റുള്ള ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, റിലീജിയസ് ടീച്ചേഴ്സുമായിട്ട്, അവന്റെ ജ്ഞാനം കണ്ട് അവർ അതിശയിച്ചു. അപ്പോൾ യേശു അവന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ജ്ഞാനത്തിൽ വളർന്നു. യേശു ജ്ഞാനത്തിൽ വളർന്നു. പ്രാർത്ഥിക്കാമോ? അവനിലല്ലോ എന്താണ് സകല ദൈവത്തിന്റെ സകല ജ്ഞാനവും ഇരിക്കുന്ന യേശുവില. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ ജ്ഞാനത്തിൽ വളരുക ചെയ്യുന്നത്. രണ്ട്, ശാരീരികമായിട്ട് വളർന്നു. മൂന്നാമത് പറയുകയാണ് എന്താണ്? ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ഫേവർ അതിൽ വളർന്നു വന്നു. രണ്ട് കാര്യങ്ങളാ, ദൈവത്തിന്റെ പ്രീതിയുണ്ട്, പിന്നെ ആരുടെ ഉണ്ട്? നമ്മൾ പറഞ്ഞാൽ അറിയോ, ഓ മനുഷ്യരുടെ ഒന്നും വേണ്ടെന്ന്. അങ്ങനല്ല, രണ്ടും ഒരുമിച്ച് പോകുന്ന ചില കാര്യങ്ങളിൽ സ്റ്റാൻഡ് ഒക്കെ എടുക്കും, മനുഷ്യർ എതിർക്കും, അതിവിടെ ഞാൻ പറഞ്ഞത്. അനാത്മീയരായ ആൾക്കാരുടെ എതിർപ്പൊക്കെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ അറ്റ്ലീസ്റ്റ് ആത്മീയന്മാരുടെങ്കിലും അപ്രൂവൽ ഉണ്ടോ നമ്മൾ നോക്കണം. എനിക്ക് ആരെ ഞാൻ ബോധ ചെയ്തില്ല, ഒരു മനുഷ്യനെയും ബോധ ചെയ്തില്ല നമ്മൾ പറയരുത്. നമ്മൾ എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, എല്ലാവരും പുകഴ്ത്തി പറയുമ്പോൾ അയ്യോ കഷ്ടമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ ആരും നമ്മളെ എന്നാ പറഞ്ഞത്, ആരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊന്നും പറയരുത്. നോ, അങ്ങനല്ല. യേശുവിന്റെ വളർച്ചയില് ആയത്തൊക്കെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ഫേവർ യേശുവിന്റെ മേലുണ്ടായിരുന്നു. എപ്പോഴാണ് കാണുന്നത് അറിയാമോ? സ്നാനത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രസാദം. ഒരു കൂട്ടം ആൾക്കാർ യേശുവിനെ എതിർത്തപ്പോഴും മറുവശത്ത് മനുഷ്യരുടെ പ്രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? യേശു വളർന്നിട്ടുണ്ട്. സൗരങ്ങളെ, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ വളർച്ച ആവശ്യമാണ്. വളർച്ച ഭയങ്കര ഇമ്പോർട്ടന്റ് ആത്മീയ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം, ഞാൻ വളരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ അല്പസമയം ദൈവസേനയിൽ സമയം ചെലവഴിക്കണം. ഈ വളരാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്നേ. നിങ്ങൾ ഈ ദൈവവചന ശുശ്രൂഷകൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് വളരാനുള്ള വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്, വലിയ സാധ്യതയുണ്ട്. കാരണം അതിനാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ദൈവസഭയും എല്ലാം ഉള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് ഒരു ദൈവം, ഒരു മനുഷ്യൻ എന്താണ് വക പ്രാപിച്ച് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് വളരാൻ വേണ്ടിയിട്ടാ. ദൈവത്തിന്റെ വചനത്തിന്റെ ഉദ്ദേശം തന്നെയാണ് പൗലോസ് തിമോത്തിയോസ് ലേഖനത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് വർദ്ധിച്ചു വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. എങ്ങനെ വളർച്ച? ഞാൻ പറഞ്ഞു, എങ്ങനെയാ വളർച്ച? ഈ ചെല്ലു വിചാരിക്കുന്ന അറിയോ, ഇങ്ങനെ ഒന്ന് പോയാ പോരാ, നല്ല കുറെ കാര്യങ്ങളൊക്കെ. നോ, അതല്ല ക്രിസ്ത്യൻ ലൈഫ്. നല്ല കുറച്ച് കാര്യം ചെയ്യുന്നല്ല ക്രിസ്ത്യൻ ലൈഫ്, അത് രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്. അവര് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് പോയാൽ പോരാ, നമുക്ക് കുറച്ച് പരിപാടി ചെയ്യണം, റോഡ് ശരിയാക്കണം, അവരെ സഹായിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് രാഷ്ട്രീയവും. പക്ഷേ അതല്ല ആത്മീയം. ആത്മീയത്തിന്റെ തുടക്കം ദൈവപുത്രനെ കുറിച്ചുള്ള
പരിജ്ഞാനം. അത് പ്രൈമറലി ദൈവോചന ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കും. അതിനാണ് നമ്മൾ ഞായറാഴ്ച തോറും വൈകിട്ടത്തെ കോട്ടേജ് വീട്ടുകളൊക്കെ എന്തിനാ പ്രസംഗിക്കുന്നത്? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രസംഗിക്കുക. ഇനി ആ പരിജ്ഞാനം രണ്ട്, വ്യക്തിപരമായി ദൈവവചനം നമ്മുടെ കയ്യിലുണ്ട്, ഓരോരുത്തരുടെ കയ്യിലുണ്ട്. ഈ ദൈവവചനത്തിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് യേശുവിനെ കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് അവൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കും, അവൻ നിങ്ങളെ ഓർപ്പിക്കും. എന്ത് ചെയ്യും? അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യേശുവിനെ കാണിച്ചു തരിക, യേശുവിനെ പഠിപ്പിച്ചു തരിക, യേശുവിന്റെ ദിവ്യ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുക. ഇത് ആത്മാവിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ പ്രൈമറി വർക്ക്. അതാ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക്. പരിശുദ്ധാത്മാവ് വന്നതിന്റെ ഉദ്ദേശം യേശുവിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓർത്താൽ മതി, യേശു ഉയർത്തപ്പെടാത്തടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നേയില്ല. ചിലരെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണെന്നറിയാമോ? യേശുവിനെ ഉയർത്തുക, യേശുവിനെ കാണിച്ചു തരിക, യേശുവിനെ ഉറപ്പിച്ചു തരിക, യേശു പറഞ്ഞു ഉറപ്പിച്ചു തരിക, യേശുവിനോടുള്ള അനുസരണത്തിലേക്ക് നമ്മളെ നയിക്കുക. ഇതാ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അത് മാത്രമല്ല, പിന്നെന്താ? ആ ദിവ്യ സ്വഭാവത്തിലേക്ക് എത്രത്തോളം വളർന്നു അത്രത്തോളം പക്വത പ്രാപിച്ചു. എത്രത്തോളം യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് വളർന്നു അത്രത്തോളം പക്വതയായി. എല്ലാ ഏരിയയിലും കേട്ടോ, ഒരേ ഏരിയ അല്ല. ചിലത് ഭയങ്കര ഫോക്കസ് ആണ്, ചിലത് പറഞ്ഞത് ദൈവ സ്നേഹമാണ്. അവരോട് എപ്പോ ചോദിച്ചാൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്നേഹം മാത്രമേ ഉള്ളൂ. അല്ല, നോ, ദൈവ സ്നേഹത്തിൽ വളരണം, അതുപോലെ തന്നെ വിശുദ്ധിയിലും വളരണം. വിശുദ്ധിയിൽ ചില ആൾക്കാർ വിശുദ്ധി മാത്രമേ ഉള്ളൂ, വിശുദ്ധി മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾ ലീഗലിസ്റ്റ് ആയി പോകും. ലീഗലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അറിയോ? ആ നിയമപരമായി ജീവിക്കുന്നയാൾ. ആ ലീഗൽസിന്റെ കയ്യിൽ എപ്പോഴും ഒരു സ്കെയിൽ കാണും. പുള്ളി ഓരോരുത്തരെ കാണുമ്പോൾ ഉടനെ സ്കെയിൽ എടുത്ത് വെച്ച് അളന്ന് നോക്കും, എന്റെ സ്കെയിലിനകത്ത് നിൽക്കുകയാണോ ഇല്ലെങ്കിൽ ഔട്ട്. അതാണ് ലീഗലിസത്തിന്റെ പ്രത്യേകത. അപ്പൊ വിശുദ്ധി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ലീഗലിസ്റ്റ് ആയി പോവും. അവരെപ്പോഴും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് നടക്കുന്നത്, അവരെപ്പോഴും മറ്റുള്ളവരെ അളന്ന് തൂക്കിക്കൊണ്ട് നടക്കുന്ന ഓരോരുത്തരെയും. പക്ഷേ ചിലര് ദൈവ സ്നേഹം മാത്രമാ, അവരെ പിന്നെ എല്ലാം ഉൾക്കൊള്ളും. ആ സാരമില്ലെന്നേ, അത് സ്നേഹമാണ്. നോ, ദൈവ സ്നേഹത്തിൽ വളരണം, വിശുദ്ധിയിൽ വളരണം, പിന്നെന്തിൽ വളരണം? പൗലോസ് പറഞ്ഞു പ്രധാനപ്പെട്ട വളർച്ച താഴ്മയിലുള്ള ഒരു കാര്യമാണ്. താഴ്മ, അത് യേശുവിൽ നിന്ന് പഠിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എല്ലാ എവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയാകുമെന്ന് പറഞ്ഞു. ആ കണ്ട, ശ്രദ്ധിച്ചു. അപ്പൊ ക്രിസ്തു എന്ന തലയോളം എല്ലാറ്റിലും വളരുന്നതാ എന്ന് പറഞ്ഞാൽ, നാളുകൾ കഴിയുന്തോറും 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 ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മിൽ നിന്ന് വെളിപ്പെടണം. ഇതാ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും സഭയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഹാലജൻ ബൾബ് പോലെയാണ്. എന്താ ഹാലജൻ ബൾബിന്റെ പ്രത്യേകത? അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അനേകർക്ക് വെളിച്ചം കാണാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ പറ്റുന്നത് കുഴപ്പം, വളർച്ചയില്ലെങ്കിൽ മിന്നാമിനുങ്ങ് പോലെയാ. ശകലം വെട്ടമൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, തൊട്ടാ അതിന്റെ അത് ഇച്ചിരി അപകടമെന്ന് പറഞ്ഞു പറഞ്ഞ ഇച്ചിരി വിഷാംശം ഉണ്ടെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ മിന്നാമിനുങ്ങ് പോലുള്ള പോക്ക് അവസാനിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ആത്മീയ പക്വതയിലേക്ക് വളർത്തണമേ. നമ്മൾ എപ്പം ഫ്രാസ് ഈ നിലയിൽ വളരാൻ ആഗ്രഹിച്ച ഒരാളാ, അല്ലെങ്കിൽ വളരുന്ന ഒരാളാ. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി കർത്താവിന്റെ വരവിങ്കൽ ഈ വ്യക്തി എന്ത് ചെയ്യണം, തികഞ്ഞവനായി കാണപ്പെടണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം തനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ തികഞ്ഞവരായി തീരണം. ഞാൻ പെട്ടെന്ന് വിടുക, കാരണം ഇത് കുറേയും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറെ ചിന്തിക്കാറായി. രണ്ട്, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് എന്താ? ദൈവഹിതം സംബന്ധിച്ച് എന്ത് ചെയ്യണം? നിശ്ചയമുള്ളവരായിരിക്കണം. എന്താ ഈ ദൈവഹിതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവഹിതം രണ്ട് രീതിയിൽ നമ്മൾ കാണുന്നു. ഒന്ന്, വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം. രണ്ട്, വെളിപ്പെടുത്തപ്പെടാത്ത ദൈവഹിതം. എന്താ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം? വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതം എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവഹിതം. തിരുവചനമെല്ലാം ദൈവത്തിന്റെ ഹിതമാ. ഓക്കെ, അതിൽ തന്നെ ചില വാക്യങ്ങൾ പ്രത്യേകമായി ഇതാണ് ദൈവഹിതം എന്ന് എഴുതിയിട്ടുണ്ടോ എന്നറിയാം? ഒരു വാക്യം ഒന്ന് തെസലോനിക്കേ ലേഖനം വായിച്ചോ, നമുക്ക് ആ വാക്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചേക്കാം. തെസ്സലോനിക്കരതിന്റെ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം 16, 17, 18 1 Thessalonians 5:16-18
എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം.
സുനിഷ ഒരു 15 കൂടെ വായിച്ചു, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അതും കൂടെ ഒന്ന് വായിച്ചാലേ നമുക്കൊരു വായിച്ചു.
ആര് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം.
വെളിപ്പെടുത്തപ്പെട്ടൊരു ദൈവഹിതം എഴുതിയിരിക്കുക. എന്താ? ഞാനൊരു സ്റ്റെപ്പോടെ മുകളിലേക്ക് എന്ന് കയറുക. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവീൻ. യൂഷ്വൽ നമ്മുടെ ടെൻഡൻസി ഒരു തിന്മ ചെയ്താൽ എന്ത് ചെയ്യണമെന്നാ. മാനുഷികമായിട്ട് ഒന്ന് പറഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യണം, ഒന്ന് പറയണം. എന്നെ ഒതുക്കാൻ നോക്കിയാൽ അവനെ ഒന്ന് ഒതുക്കണം, ഒന്ന് തോൽപ്പിക്കണം എന്ന് ജഡത്തിന് ഭയങ്കര പുള്ളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പുള്ള്? ഈ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, ആത്മാവും ജഡവും തമ്മിൽ നിരന്തരം ഒരു പോരാട്ടത്തില. ഇതാണ് ഏറ്റവും വലിയ കോൺഫ്ലിക്ട്. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമല്ല ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം ആത്മാവും ജഡവും കൂടെ പോരാടുന്ന പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഈ ജഡം പറയും വിട്ടുകൊടുക്കരുത്, തിന്മ ചെയ്തില്ലേ, തിന്മ തന്നെ തിരിച്ചു ചെയ്യണം. പക്ഷേ ആത്മാവിനെ പറയും എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ആ തിന്മ ചെയ്യരുതെന്ന് മാത്രമല്ല, പിന്നെ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കീൻ. ഓ ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കി. സീ ദാറ്റ് നോ വൺ റീപേസ് അനദർ വിത്ത് ഈവിൾ ഫോർ ഈവിൾ, ബട്ട് ഓൾവേസ് സീക്ക് ആഫ്റ്റർ ദാറ്റ് വിച്ച് ഈസ് ഗുഡ് ഫോർ വൺ അനദർ ആൻഡ് ഫോർ ഓൾ പീപ്പിൾ. തമ്മിൽ തമ്മിലും പിന്നെ എല്ലാവരോടും എന്ന് പറഞ്ഞ അർത്ഥം എന്ന് അറിയാമോ? ആദ്യത്തെ കാര്യം സഭയെ കുറിച്ച് എഴുതിയിരിക്കുക. സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്മയ്ക്ക് പകരം എന്ത് ചെയ്യരുത്? തിന്മ ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? ആ തിന്മ ചെയ്തെന്ന് മാത്രമല്ല, എന്ത് ചെയ്യാൻ കൂടെ വേണം? ആ നന്മ ചെയ്യാൻ കൂടെ വേണം. ഞാൻ ഒരു സഹോദരന്റെ കാര്യം പണ്ടെനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ചില നല്ല കാര്യങ്ങൾ ഒന്നുകൂടെ വീണ്ടും കേട്ടാലും അത്രയും നമുക്കൊരു അനുഗ്രഹമാണ്. അദ്ദേഹം മരിച്ചുപോയി ആ സഹോദരൻ, ഇരിഞ്ഞാലക്കുടയുള്ള സഹോദരനാണ്. അദ്ദേഹം നോർത്തിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരാളോട് സുവിശേഷം പറഞ്ഞു. ഇച്ചിരി ഷോർട്ട് ടെമ്പർ ആളാ. സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന വഴി ഈ ഈ ഷോർട്ട് ടെമ്പറുകാരൻ ഇച്ചിരി അബ്നോർമൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട്, ഇദ്ദേഹത്തിന്റെ കർണക്കുറ്റിയൊക്കെ ടി കൊടുത്തു. അദ്ദേഹം പറയാം, വർഷങ്ങൾ അതിന്റെ വേദന കാറ്റടിക്കുന്ന ചെവിയിലുണ്ടായിരുന്നു, വർഷങ്ങൾ. പക്ഷെ ഇദ്ദേഹം പെട്ടെന്ന് ഭാര്യ വിളിച്ചു, എടി ഒന്ന് വന്നേന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവരുടെ ഭാര്യ ഈ വെള്ളം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൈ കൊടുത്തു. ഫ്രണ്ട് ചെയ്യുന്ന സോഹനോട് അദ്ദേഹം പറഞ്ഞു, സോഹന ഇത് കുടിക്ക. ചാടി ചെയ്തിട്ട് അദ്ദേഹം വെളിയിൽ പോയി. ഭയപ്പെടുത്തിന് പറഞ്ഞു, സോഹന ഒരു കാര്യം, ഒരു മിനിറ്റ് നിൽക്കി. സോഹന എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം വരുമ്പോഴും യേശുവിൽ വിശ്വസിക്കാം, യേശു സഹായിക്കും എന്ന് പറഞ്ഞു. അതുകൂടെ പറഞ്ഞാൽ വിട്ടെ. ഇതിന് വാട്ട് ഹാപ്പൻഡ്? അദ്ദേഹം ഏതോ പ്രശ്നത്തിൽ ചെന്ന് ചാടി. അവിടെ വെച്ച് ഈ കാര്യം ഓർമ്മ വന്നു. അദ്ദേഹം യേശുവിനെ വിളിച്ചു, അദ്ദേഹം വിശ്വാസിയായി. അപ്പൊ തിന്മ ചെയ്തില്ലെന്ന് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്തു? ഒരു നന്മയും കൂടെ അങ്ങ് ചെയ്തു. സൗരങ്ങളെ, ഇത് ജഡത്തിന് വെരി വെരി ഡിഫിക്കൽട്ട്. ജഡത്തിന്റെ എപ്പോഴുള്ള ടെൻഡൻസി ഓർത്തോണം, ഞാൻ ജയിക്കണം, ഒന്ന് പറഞ്ഞ രണ്ട് പറയണം, വിട്ടുകൊടുക്കരുത്, ഇതൊക്കെ ജഡത്തിന്റെ ടെൻഡൻസി. പക്ഷേ അപ്പുറത്ത് ആത്മാവിനൊരു ചിന്തയുണ്ട്. എന്താണ് ആത്മാവിന്റെ ചിന്ത? ജീവനും സമാധാനമാ. ആത്മാവിടെ എന്തു പറയും? തിന്മ ചെയ്യരുതെന്ന് മാത്രമല്ല, പിന്നെ എന്തുകൂടെ ചെയ്യണം? ഒരു നന്മയും കൂടെ ഒന്ന് ചെയ്യണം. ഇത് സഭയിൽ മാത്രമല്ല, ആദ്യം സഭയിൽ ആരംഭിക്കണം, പിന്നെന്ത് ചെയ്യണം? എല്ലാവരോടും ചെയ്യണം എന്നാ പറഞ്ഞു. എല്ലാവരോടും, ഇടയ്ക്കിടയ്ക്ക് പൗലോസ് നമുക്ക് ഈ ടെർമിനോളജി കാണാൻ പറ്റും. സഭയെക്കുറിച്ചും പറഞ്ഞിട്ട് പറയും, പിന്നെന്താണ്? എല്ലാവരോടും. ഗലാത്തിലേതിൽ അതുപോലെ തന്നെ ബാക്കി ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ചെയ്യേണ്ട കാര്യം ഇത്, സഭയിൽ മാത്രമല്ല. അടുത്തത്, എപ്പോഴും സന്തോഷിപ്പീൻ. ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്. എപ്പോഴും സന്തോഷിപ്പീൻ. നമ്മൾ എപ്പോഴും ഒന്ന് കുടുങ്ങി നിൽക്കുന്ന ഒരു വാക്യമാണത്. എന്താ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇപ്പൊ തന്നെ 100,000 ചോദ്യം വന്നു. ബ്രദറെ, പിള്ളേർ രാവിലെ സ്കൂളിൽ പോകാൻ നേരം ഒരുങ്ങുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാ. അതിനടുക്ക് ഈ ബ്രദർ പറഞ്ഞ ഈ കാര്യമൊക്കെ എങ്ങനെ നടക്കുന്നത്? പലവിധമായ പ്രശ്നങ്ങൾ കാരണം അമ്മ അമ്മ എന്നെ ചീത്ത വിളി. അല്ലെങ്കിൽ മരുമോൾ എന്നെ അതും ഇതും പറയുന്നു. ഇതിന് നടുക്ക് എങ്ങനെയാ സന്തോഷിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതിന്റെ നടുക്കാ സന്തോഷിക്കാൻ പറ്റുന്നത്. കാരണം അറിയാമോ, ഈ പ്രശ്നം വരുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവിടൊന്നും ശാശ്വതമല്ലെന്നും ഇവിടൊന്നും ശരിയാകത്തില്ലെന്നും എനിക്ക് ആകപ്പാടെയുള്ളത് എന്റെ കർത്താവാണെന്നുള്ള ബോധ്യം വരുന്നത് ഈ പ്രതികൂല സമയത്താണ്. ചിന്ത അവിടേക്കൊന്ന് തിരിഞ്ഞാ മതി. എന്താ എനിക്ക് ആകപ്പാടെയുള്ളത്? ആരാ? എന്റെ കർത്താവ്. അതാ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അതാ എന്റെ അർത്ഥം. എനിക്കിവിടെ സ്ഥിരമായ ഒരു സംഭവം ഇല്ലെന്നും ഇതെല്ലാം ക്ഷണികമാണെന്നും ഇത് താൽക്കാലികമാണെന്നും എന്നാൽ എനിക്ക് സ്വർഗത്തിൽ ഒരപ്പനുണ്ടെന്നും സ്വർഗത്തിൽ എനിക്കൊരു കർത്താവുണ്ടെന്നും പിന്നെ അത് മാത്രമല്ല എന്റെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് സന്തോഷിക്കാൻ പറ്റുന്ന സ്വരങ്ങൾ എന്റെ ദൈവം എന്റെ അപ്പനാണെന്ന് ഞാൻ ചോദിക്കട്ടെ? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മ ഹൃദയത്തിൽ വന്നിട്ട് ഒരു സന്തോഷമുണ്ടോ? കാര്യം പ്രതികൂലമൊക്കെ ഉണ്ടെന്ന്, കാര്യം പ്രശ്നമുണ്ട്, എല്ലാ ദിവസവും പല സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കാറ്റഗറിയിൽ. പക്ഷേ ഇതിന്റെ സ്പേസിങ് കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം ഇപ്പൊ വല്ലപ്പോഴും ഇപ്പൊ രാവിലെ ഒന്ന് എന്താ പറഞ്ഞേ, രാവിലെ പ്രാർത്ഥിക്കാൻ നേരം ഈ ഒരു സന്തോഷമൊക്കെ വരും ബ്രദറെ, പിന്നെ സന്തോഷം വരുന്നത് വൈകുന്നേരത്തെ സന്ധ്യ പ്രാർത്ഥനയ്ക്ക്. അതുപോലെ അതുപോലെ അത്രേ ഉള്ളായിരിക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയാൽ മതി. നമ്മുടെ കുഴപ്പം ദൈവോചനം ഒന്ന് ചിന്തിക്കാത്തോണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ദൈവോചനത്തിലേക്ക് ഒന്ന് കയറിയാൽ നമ്മൾ ഉടനെ കാണും പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നേ? എന്താ? കർത്താവ് എനിക്ക് തുണ. ആ അതെന്നെ കുറിച്ചുള്ള ഭാഗമാണ്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഓരോ പ്രഭാവത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാ. ആരുടെ ഈ സ്നേഹം പുതിയത്? എന്നോടാണ്. ഇതാ ഞാൻ പറഞ്ഞ പുസ്തകത്തിന്റെ അകത്ത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ധ്യാനിച്ചാൽ മതി, അകത്ത് ഹൃദയത്തിൽ കത്ത് നടക്കും. പക്ഷേ പിശാചിന്റെ പോരാട്ടം ഇത് ഓർപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ട്, എപ്പോഴും സന്തോഷിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും, ഇടവിടാതെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന ഉയരും. എന്താ ഞാൻ പറയാം, ചില പ്രാർത്ഥന ഉയരുന്ന പറയാം, ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഉടനെ ഒരു പ്രാർത്ഥന, എന്റെ പൊന്നു കർത്താവ് ഇപ്പോഴും ആ ദേഷ്യ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ കിട്ടിയില്ലോ, എന്നെ സഹായിക്കണേ. എവിടെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ ഉടനെ പ്രാർത്ഥന വരും. അത് മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? എപ്പഫ്രാസിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവരെയും കൂടെ നോക്കുമ്പോൾ. ഡൊണാൾഡ് ഗ്രേ ബാൺഹൌസ് എന്ന് പറഞ്ഞ ദൈവാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ രാവിലെ പത്രം എടുക്കുമ്പോൾ, ഞാൻ പത്രം വായിക്കുമ്പോൾ ഞാൻ എന്റെ പ്രാർത്ഥന ആരംഭിക്കും. ഞാൻ ഉടനെ രാവിലെ ജപ്പാനിലെ ഒരു കാര്യം വായിക്കുമ്പോൾ ഉടനെ തന്നെ കർത്താവെ ആ ജപ്പാനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെ കർത്താവെ സുവിശേഷമൊക്കെ ശക്തമായിട്ടൊന്ന് വ്യാപരിക്കണം, അവിടെ ആ പ്രതിസന്ധി കടന്നു ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിയുമ്പോൾ അദ്ദേഹം അമേരിക്കയിലെ കാര്യം പറഞ്ഞു, കർത്താവെ ട്രംപ് ആകേറി എന്നാ സംഭവിക്കുന്ന അറിയത്തില്ല, എന്ത് സംഭവിക്കാം, അതുകൊണ്ടുതന്നെ കർത്താവെ അവിടെ നിന്ന് എന്നീ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണമേ. ഞാൻ പറഞ്ഞത് പത്രം വായന പോലും നമ്മുടെ എന്തായി മാറും? പ്രാർത്ഥനയായി മാറും. ഓഫീസിലേക്ക് പോകുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഉടനെ എന്തായി? ഹൃദയം ഉടനെ കർത്താവിലേക്ക് ഉയർത്തി. ഇതാ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ഓരോ കാര്യവും കർത്താവിൽ സമർപ്പിക്കുക എന്നുള്ള, നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം അതാന്നേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വചനം ഇച്ചിരി കുറച്ച് പറയാം, ക്ഷമിക്കണം, എപ്പോഴും സന്തോഷിക്കണമെന്ന ഞാൻ ആദ്യം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കെങ്കിലും സന്തോഷിക്കാതെ പിന്നെ എപ്പോഴും എപ്പോഴും ആകുന്നേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ആരംഭിച്ചാൽ അതിന്റെ എന്ത് ചെയ്യും, അതിന്റെ ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും, കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. ഇടവിടാതെ പ്രാർത്ഥിക്കണം. അടുത്തത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എന്താ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്? അല്ല, അത് ഇപ്പൊ പലപ്പോഴും കളിപ്പീല. ഈ എപ്പോഴും സ്തോത്രം പറഞ്ഞ പലപ്പോഴും ഉണ്ടല്ലോ, മീൻ ചെയ്യുന്നില്ല പലപ്പോഴും. അതിങ്ങനെ നമ്മൾ ഈ തത്ത പറഞ്ഞ പോലെ നമ്മളൊരു ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. ഇപ്പൊ എല്ലാം തോന്നുന്നുണ്ടോ? അവരെ കാണുമ്പോൾ ഒരു സന്തോഷമുള്ളൂ, കർത്താവിനെല്ലാം കിട്ടിയ ഒന്നും കിട്ടിയില്ല. ആക്ച്വലി ഉദ്ദേശിച്ച അർത്ഥം തന്നെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പം ഹൃദയം ഒന്ന് കർത്താവിനെ കീർത്തി, സഹോദര സഹോദരനെ കാണാൻ ഇടയാലോ, കർത്താവിന് സ്തോത്രം അതിന്റെ അർത്ഥം. പക്ഷെ ഇപ്പൊ അതൊന്നും സംഭവിക്കുന്നില്ല, ഈ സഹോദരനെ കാണണ്ടല്ലോ, ആ സ്തോത്രം ദൈവമൊക്കെ വിട്ടു. ഞാൻ പറഞ്ഞത് പറയരുതെന്നല്ല അതിന്റെ അർത്ഥം, ഇത് പറയുമ്പോ ഇടയ്ക്കെങ്കിലുമൊക്കെ പ്രൈസ് ദി ലോർഡ് എങ്ങോട്ട് പോകണം, ആ സഹോദരനല്ലേ പ്രൈസ് ദി ലോർഡ്, പിന്നെ ആർക്കാ? മുകളിലോട്ട് ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് ഒന്ന് ചിന്ത പോണം. സഹോദരങ്ങളെ, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദിയുള്ള ഹൃദയം. ഞാൻ അവസാനിപ്പിക്കുക, സമയം പോയി. ഞാൻ പറഞ്ഞത്
ദൈവ വെളിപ്പെടുത്തപ്പെട്ട ദൈവഗീതം വചനത്തിലുണ്ട്. ഇതനുസരിക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് ആയുന്നവർക്ക് വേണ്ടിയാണ് വെളിപ്പെടുത്തപ്പെടാത്ത ദൈവഗീതം പറഞ്ഞു തരുന്നത്. എന്താ വെളിപ്പെടാത്ത ദൈവഗീതം? എന്താ ഓരോ ദിവസവും ഞാൻ ആരെ കാണണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം? ഇത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് വ്യക്തിപരമായിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാ. പക്ഷെ വെളിപ്പെടുത്തപ്പെട്ട ദൈവഗീതത്തിൽ നിങ്ങൾ ആരംഭിക്കുക. എപ്പോഴും സന്തോഷിക്കുന്ന കാര്യം, ദൈവമേ കൃപ തരണേ എപ്പോഴും സന്തോഷിപ്പാനായിട്ട്, എന്നെ സഹായിക്കണ കർത്താവ് ഇക്കാര്യത്തിൽ, ഇടപെടാതെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്പിരിറ്റ് ഓഫ് പ്രയർ എനിക്ക് തരണമേ, ഒരു നന്ദിയുള്ള ഹൃദയം എപ്പോഴും എന്റെ ഹൃദയത്തിൽ തരണേ കർത്താവേ. ഇതൊക്കെ ചെയ്തു കഴിയുമ്പം വെളിപ്പെടുത്തപ്പെടാത്ത ദൈവഗീതം നമ്മുടെ ഉള്ളിലേക്ക് വരും, ഉള്ളിലേക്ക് വരും. അപ്പൊ കർത്താവ് പറയും, മോനെ കാരണമറിയോ, സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാളുടെ കർത്താവിന് സൂചന പറയാൻ വേണ്ടി പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. ഭാരപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്നാ സൂചന പറയാനാ? പറയാൻ പറ്റുമോ? ഭാരപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സുശേഷം പറയാൻ പറ്റുമോ? പറ സഹോദരങ്ങളെ, ഇല്ല. പക്ഷെ ഉള്ളിലൊരു ഒരു ജോയ് ഉള്ള ഒരാള് കർത്താവ് പറയാം, അതേ മോനെ ആ വ്യക്തിയോട് സുശേഷം പറ എപ്പോ പറഞ്ഞു ചോദിച്ചാൽ മതി. മറ്റേതാണെങ്കിൽ നാല് പ്രാവശ്യം ചിന്തിക്കും, കർത്താവ് ഞാനൊന്ന് പോങ്ങട്ടെ, ഞാനിപ്പോ വലിയ ഭാരത്തിലാ. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവഗീതത്തിലേക്ക് നമ്മൾ ഒന്നായ വെളിപ്പെടുത്തപ്പെടാത്ത ദൈവഗീതം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നോളൂ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഹിതം എന്തുകൊണ്ടിരിക്കും. എന്നിട്ട് എപ്പഫ്രാസ് പറയുക, അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കുവാൻ അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. നമ്മുടെ കണ്ണുകളെ നിമിഷം അടയ്ക്കാം. കർത്താവേ, റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നൽകണമേ കർത്താവേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, പക്ഷെ എന്റെ പ്രാർത്ഥന അടുത്തൊരു തലത്തിലേക്ക് ഒന്ന് ഉയരുവാൻ, എന്റെ ആത്മീയ ജീവിതം അടുത്ത പടിയിലേക്ക് ഒന്ന് ഉയരുവാൻ കർത്താവേ എനിക്ക് അവിടെ നിന്ന് കൃപ തരണേ. കർത്താവേ പ്രാർത്ഥിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ പക്വതയിലേക്ക് വളരുവാൻ അവിടെ നിന്ന് കൃപ കൊടുക്കണമേ, അടിയിൽ നിന്ന് കൃപ തരണമേ, ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ കൃപ തരണമേ, ആ ദിവ്യ സ്വഭാവത്തിലേക്ക് വളരുവാൻ കൃപ തരണമേ. കർത്താവേ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാനായിട്ട്, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട്, കർത്താവ് പ്രാർത്ഥനയുടെ ഒരു ആത്മാവുമായിട്ട് നടക്കുവാനായിട്ട്, ഒരു നന്ദിയുള്ള ഹൃദയവുമായി ജീവിക്കാനായിട്ട് അവിടുന്ന് കൃപ തരണേ കർത്താവെ. ഞങ്ങളെ സഹായിക്കണം, സഭയായി ഞങ്ങളെ സഹായിക്കണേ. ഒരാൾ പോലും ആ ശൈശവത്വത്തിൽ കർത്താവെ കുടുങ്ങിക്കിടക്കാൻ ഇടയാകരുതേ. ആത്മീയ വളർച്ചയിലേക്ക് ഓരോരുത്തരെ അവിടുന്ന് വളർത്തണമേ കർത്താവെ. നടുന്നവനും നനിക്കുന്നവനും ഏതുമല്ലല്ലോ, വളരുമാറാക്കുന്ന ഞങ്ങളുടെ കർത്താവാണല്ലോ കർത്താവെ. എത്ര ഉപദേശം പറഞ്ഞാലും അവിടുന്ന് വളർത്തുന്നില്ലെങ്കിൽ ആരും വളർത്തില്ല കർത്താവെ. അവിടുന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു ഹൃദയങ്ങൾക്കും ചലനമുണ്ടാകത്തില്ലേ കർത്താവെ. ഇന്ന് പ്രഭാവത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് വളർത്തണമേ, അവിടുന്ന് വളർത്തണമേ. കർത്താവ് ചെയ്യുന്നുണ്ട് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾപ്പെടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org